ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ഇന്ന് യുഎഇയിലെത്തി അന്തരിച്ച പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹിയാന്റെ വിയോഗത്തിൽ ഇന്ത്യയുടെ അനുശോചനം അറിയിക്കും. സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും നാളെ വരെ അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കരുതൽ നടപടികൾ ഊർജ്ജിതമാക്കാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു. കോവിഡ് പ്രതിബന്ധങ്ങൾ മറികടന്ന് കെഫോൺ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഐ ലീഗ് ഫുട്ബോൾ കിരീടം തുടർച്ചയായി രണ്ടാം തവണയും ഗോകുലം കേരള എഫ്സിക്ക്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു അന്തരിച്ച യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹിയാന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ന് അബുദാബിയിലെത്തും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചിരുന്നു. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ന്യൂഡൽഹിയിലെ യുഎഇ എംബസി സന്ദർശിച്ച് ഇന്ത്യയുടെ ആദരമറിയിച്ചു. ഇന്നലെ ദേശീയ ദുഃഖാചരണവും നടത്തി. യുഎഇയിലെ പുതിയ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ ആശംസകളും നേർന്നു. അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലമായ നേതൃത്വത്തിലും ദീർഘവീക്ഷണത്തിലും ഇന്ത്യ യുഎഇ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാകുമെന്ന് പ്രധാനമന്ത്രി വിശ്വാസം പ്രകടിപ്പിച്ചു. കോവിഡ് മഹാമാരിക്കൊപ്പം ഉണ്ടായ റഷ്യ ഉക്രൈൻ സംഘർഷം ലോക സാമ്പത്തിക മേഖലയെ വിഷമകരമായ സന്ധിയിൽ എത്തിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇത് മറികടക്കാൻ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ വഴി പ്രകടമായ മാറ്റം സാമ്പത്തിക മേഖലയിൽ ദൃശ്യമാണെന്ന് അദ്ദേഹം ലക്നൌവിൽ പറഞ്ഞു. സംസ്ഥാനത്ത് പല ജില്ലകളിലും നാളെ വരെ അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇന്ന് 6 ജില്ലകളിലും നാളെ 7 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം വരെ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ജില്ലകളിൽ കരുതൽ നടപടികൾ ഊർജ്ജിതമാക്കാൻ കലക്ടർമാർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ചീഫ് സെക്രട്ടറി വി പി ജോയി നിർദ്ദേശിച്ചു. പ്രശ്നസാധ്യതാ മേഖലകളിൽ പ്രത്യേക മുന്നറിയിപ്പ് സംവിധാനം ഏർപ്പെടുത്തണം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സ്ഥാപിക്കണം. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യത പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും വേണ്ടിവന്നാൽ ക്യാമ്പ് ആരംഭിക്കുകയും വേണമെന്ന് ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടു. ഭക്ഷണം, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ വെള്ളം പമ്പ് ചെയ്ത് കളയാൻ സംവിധാനം സജ്ജമാക്കണമെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
മഴ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കലക്ടർമാർ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. ഇടുക്കിയിലെ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിലേക്ക് യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ഇടുക്കി ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. മണ്ണെടുപ്പ്, ഖനനം എന്നിവയ്ക്കും നിരോധനം ഏർപ്പെടുത്തി. തോട്ടം മേഖലയിൽ തൊഴിലാളികളെ ജോലി ചെയ്യിക്കുന്നതിലും താൽക്കാലിക നിരോധനമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. മലയോര മേഖലയിലെ രാത്രിയാത്ര ഒഴിവാക്കണം. കനത്ത മഴയുണ്ടായാൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണം. ശബരിമല തീർത്ഥാടകർ അതീവ ജാഗ്രത പുലർത്തണമെന്നും ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ, കോട്ടൂർ, പേപ്പാറ, ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചിട്ടു. ഇന്നലെ വൈകിട്ട് നടത്താനിരുന്ന തൃശൂർ പൂരം വെടിക്കെട്ട് വീണ്ടും മാറ്റിവച്ചു. മഴ കനത്തതോടെ 3-ാം തവണയാണ് വെടിക്കെട്ട് മാറ്റുന്നത്.
മഴ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ നിർദ്ദേശിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ സജ്ജീകരിക്കാൻ നടപടിയെടുക്കണം. ദുരന്ത സാധ്യത ജനങ്ങളെ അറിയിക്കാനും പ്രശ്നമേഖലയിലെ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റാനും ഒരുങ്ങണം. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരെ മാറ്റി താമസിപ്പിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ജാഗ്രത പാലിക്കാൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് നിർദ്ദേശം നൽകി. എല്ലാ ജില്ലയിലും കൺട്രോൾ റൂമുകൾ തുടങ്ങണം. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാൻ പോലീസ് സ്റ്റേഷനുകളിലെ ദുരന്ത നിവാരണ സംഘങ്ങൾ സജ്ജമായിരിക്കണം. തീരമേഖലയിൽ സുരക്ഷാ ബോട്ടുകൾ ഉൾപ്പെടെ തയ്യാറാക്കണമെന്ന് തീരദേശ പോലീസ് സ്റ്റേഷനുകളോട് ആവശ്യപ്പെട്ടു. പോലീസ് വിന്യാസത്തിന് ADGP കെ പത്മകുമാറിനെയും ദുരന്ത നിവാരണത്തിന് ADGP വിജയ് സാഖറിയെയും നോഡൽ ഓഫീസർമാരായി നിയമിച്ചു. എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രി തുടർച്ചയായി മഴ പെയ്തു. കിഴക്കൻ മേഖലയിൽ മഴ ശക്തമായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. മുൻകരുതലിന്റെ ഭാഗമായി എല്ലാ താലൂക്ക് ഓഫീസുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ പ്രത്യേക കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സഹായം തേടുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. കോവിഡ് പ്രതിബന്ധങ്ങളെ മറികടന്ന് കേരളത്തിന്റെ കെ ഫോൺ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഗാർഹിക ഉപയോക്താക്കൾക്ക് കെ ഫോൺ കണക്ഷൻ ലഭ്യമാക്കാൻ നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. സൌജന്യ കണക്ഷനുകൾക്ക് അർഹരായവരെ കണ്ടെത്താനും കണക്ഷൻ നൽകാനും ടെൻഡർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും കെ ഫോൺ നെറ്റ്വർക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ത്രിപുരയിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മണിക് ഷാ മുഖ്യമന്ത്രിയായി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തെരഞ്ഞെടുപ്പിന് 10 മാസം ശേഷിക്കെ മുഖ്യമന്ത്രി ബിപ്ലവ് കുമാർ ദേവ് ഇന്നലെ രാജിവച്ചിരുന്നു. ഇതേ തുടർന്നാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റും രാജ്യസഭാംഗവുമായ മണിക് ഷായെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്തിന് സമാനമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ലോകം കടന്നുപോകുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. തിരൂരിൽ തുഞ്ചൻ ഉത്സവം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇത്തരം സാഹചര്യങ്ങളിലും തുഞ്ചൻപറമ്പ് ഉൾപ്പെടെ സാംസ്കാരിക സ്മാരകങ്ങൾ മുന്നോട്ടു പോകാൻ ഊർജ്ജം നൽകുന്നവയാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ എം ഡി വാസുദേവൻ നായർ അധ്യക്ഷനായിരുന്നു. പുരസ്കാര ജേതാക്കൾക്കും മത്സരവിജയികൾക്കും എം ഡി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് 124 പരിശോധനകൾ നടത്തിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാത്ത 7 കടകൾക്കെതിരെ നടപടിയെടുത്തു. 28 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ഓപ്പറേഷൻ മത്സ്യയുടെ ഭാഗമായി 6.5 ടണ്ണിലേറെ പഴകിയതും രാസവസ്തുക്കൾ കലർന്നതുമായ മത്സ്യം ഇതുവരെ നശിപ്പിച്ചു. ശർക്കരയിലെ മായം കണ്ടെത്തുന്ന ഓപ്പറേഷൻ ജാഗ്രതയുടെ ഭാഗമായി 600ലേറെ സ്ഥാപനങ്ങൾ പരിശോധിച്ചു. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് പത്മശ്രീ പുരസ്കാര ജേതാവ് കെ വി റാബിയെ സന്ദർശിക്കും. ഉച്ചയ്ക്ക് തിരൂരങ്ങാടിയിലെ റാബിയയുടെ വീട്ടിലെത്തിയായിരിക്കും സന്ദർശനം. മുൻ അഡ്വക്കേറ്റ് ജനറൽ സി പി സുധാകര പ്രസാദ് കൊച്ചിയിൽ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. 2 തവണ അദ്ദേഹം അഡ്വക്കേറ്റ് ജനറലായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2006 മുതൽ 2011 വരെയും 2016 മുതൽ 21 വരെയും സംസ്ഥാന ബാർ കൌൺസിൽ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഐ ലീഗ് ഫുട്ബോൾ കിരീടം 2 തവണയും സ്വന്തമാക്കി ഗോകുലം കേരള എഫ് സി ചരിത്രം കുറിച്ചു. ഇന്നലെ കൊൽക്കത്തയിൽ മുഹമ്മദിൻസിനെ 1-2 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഗോകുലം വീണ്ടും ഐ ലീഗ് കിരീടം സ്വന്തമാക്കിയത്. ഐ ലീഗ് കിരീടം തുടർച്ചയായി 2 തവണയും ഒരു ക്ലബ്ബ് സ്വന്തമാക്കുന്നത് ഇതാദ്യമായാണ്. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 54 റൺസിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെയും രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും നേരിടും. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഫൈനലിൽ ലോക 1 നമ്പർ നൊവാക് ജോക്കോവിച്ച് ലോക 5 നമ്പർ താരം സ്റ്റെഫനോസ് ടിസിപാസിനെ നേരിടും. 1000 വിജയം പൂർത്തിയാക്കിയാണ് ജോക്കോവിച്ച് സെമിയിൽ വിജയിച്ച് ഫൈനലിസ്റ്റായത്. സ്റ്റെഫനോസ് ആദ്യമായാണ് ഇറ്റാലിയൻ ഫൈനലിൽ എത്തുന്നത്. 12-ാമത് ദേശീയ സീനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഒഡീഷ, ജാർഖണ്ഡ്, ഹരിയാന, കർണാടക ടീമുകൾ സെമിയിലെത്തി. സെമിഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും. ചൊവ്വാഴ്ചയാണ് ഫൈനൽ. തോമസ് കപ്പ് ബാഡ്മിന്റണിൽ ചരിത്ര വിജയം തേടി ഇന്ത്യ ഇന്ന് ഫൈനൽ മത്സരത്തിനിറങ്ങും. 14 തവണ ചാമ്പ്യന്മാരായ ഇന്തോനേഷ്യയാണ് എതിരാളികൾ. രാവിലെ 11:30 ബാങ്കോക്കിലാണ് മത്സരം. മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ആൻഡ്രൂ സൈമൺസ് കാർ അപകടത്തിൽ മരണമടഞ്ഞു. 46 വയസ്സായിരുന്നു. 2 ലോകകപ്പ് വിജയങ്ങളിൽ പങ്കാളിയായ അദ്ദേഹം 198 ഏകദിനങ്ങളും 26 ടെസ്റ്റുകളും കളിച്ചിട്ടുണ്ട്. ശബരിമലയിൽ ഇടവമാസ പൂജകൾ ആരംഭിച്ചു. നിർമ്മാല്യ ദർശനത്തിന് ശേഷം അഭിഷേകവും ഗണപതി ഹോമവും നടന്നു. ഇന്നലെ വൈകിട്ട് 5 തുറന്ന ക്ഷേത്രത്തിൽ ദർശനത്തിന് ഒട്ടേറെ ഭക്തന്മാരെത്തിയിരുന്നു. ഇന്നു മുതൽ എല്ലാ ദിവസവും ഉദയാസ്തമന പൂജ, കളഭാഭിഷേകം, പടിപൂജ, പുഷ്പാഭിഷേകം എന്നിവയുണ്ടായിരിക്കും. 19 രാത്രി 10 ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കും. കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ ടാഗോർ ഹാളിൽ 1 വർഷത്തിലധികമായി നടത്തിവന്ന പ്രത്യേക കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് അവസാനിപ്പിച്ചു. ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞ സാഹചര്യത്തിലാണ് ക്യാമ്പ് നിർത്തിയത്. കോർപ്പറേഷൻ പരിധിയിലെ 20 കേന്ദ്രങ്ങളിലൂടെ വരും ദിവസങ്ങളിലും വാക്സിൻ ലഭ്യമാകും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ ഭാഗമായ നെയ്യാട്ടം ഇന്ന് നടക്കും. വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് വാൾ എഴുന്നള്ളത്ത് വൈകുന്നേരത്തോടെ ഇക്കരക്ഷേത്രത്തിൽ എത്തും. വാൾ ഇക്കരക്ഷേത്രത്തിൽ എത്തിയാൽ നെയ്യമൃത് വ്രതക്കാർ അക്കരക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ഇന്ന് യുഎഇയിലെത്തി അന്തരിച്ച പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹിയാന്റെ വിയോഗത്തിൽ ഇന്ത്യയുടെ അനുശോചനം അറിയിക്കും. സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും നാളെ വരെ അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കരുതൽ നടപടികൾ ഊർജ്ജിതമാക്കാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു. കോവിഡ് പ്രതിബന്ധങ്ങൾ മറികടന്ന് കെ ഫോൺ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഐ ലീഗ് ഫുട്ബോൾ കിരീടം തുടർച്ചയായി 2 തവണയും ഗോകുലം കേരള എഫ് സിക്ക്.